നമസ്കാരം. എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ?
എല്ലാവർക്കും കഥയും കാര്യവും എന്ന ഈ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം.
എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോയാലോ? ഇന്നത്തെ കഥയുടെ പേരാണ് അത്ഭുത ചുറ്റിക. കേട്ടിട്ടുണ്ടോ അത്ഭുത ചുറ്റികയെ പറ്റി? അപ്പം നമുക്ക് നോക്കാം എന്താ ഈ അത്ഭുത ചുറ്റികയെന്ന്. എന്താണ്, എന്തുകൊണ്ടാണ് അത്ഭുത ചുറ്റികേനെ അത്ഭുത ചുറ്റികേന്ന് വിളിക്കുന്നതെന്ന് നോക്കാം. വളരെ വളരെ മുമ്പ് ഒരു ദരിദ്ര ബാലനുണ്ടായിരുന്നു. കത്തിക്കുവാനുള്ള വിറക് ഒടിക്കുന്നതിന് അവൻ എന്നും മലമുകളിൽ പോയിരുന്നു. അവിടെ നിന്ന് അവൻ കൊണ്ടുവരുന്ന വിറക് വിൽക്കുന്നത് മാതാപിതാക്കളാണ്. അങ്ങനെയാണ് അവർ ഉപജീവനം കഴിച്ചിരുന്നത്. അന്നും പതിവ് പോലെ അവൻ വിറക് ഒടിക്കുവാൻ മലയിലേക്ക് പോയി. നട്ടുച്ചയായി. വിശപ്പ് സഹിക്കാതെയുമായി. തിന്നാൻ വലതും അടുത്തുണ്ടോ എന്ന് ചുറ്റും കണ്ണുടിച്ചു നോക്കി. ഭാഗ്യം, കുറച്ചകലെയായി ഒരു വലിയ അക്രോട്ട് മരം നിന്നിരുന്നു. അതിൽ പിടിച്ചു കയറി അവൻ കായ പറിച്ചു തുടങ്ങി. ഒന്ന് പറിച്ചെടുത്ത് അവൻ കീശയിലിട്ട് ഇത് അച്ഛന്, അവൻ പറഞ്ഞു. മറ്റൊന്നുകൂടി അവൻ പൊട്ടിച്ചത് ഇത് അമ്മയ്ക്ക്. മൂന്നാമതും ഒന്ന് പൊട്ടിച്ചെടുത്തു ഇതെന്റെ അനുജന്. നാലാമതൊന്നുകൂടി അവൻ പൊട്ടിച്ചു ഇതെന്റെ അനുജത്തിക്ക്. ഇനി ഒന്നെനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊന്നുകൂടി പറിച്ചെടുത്ത് വായിലിട്ടു. വീണ്ടും വീണ്ടും പറിച്ച് വിശപ്പ് തീരുന്നത് വരെ തിന്നു. സൂര്യൻ അസ്തമിച്ചു. ഇരുട്ട് കൂടിക്കൂടി വന്നു. അപ്പോഴേ അവന് മടങ്ങാൻ കഴിഞ്ഞുള്ളൂ. അതിനാൽ അന്ന് രാത്രി വഴിയിലുള്ള ഒരു ക്ഷേത്രത്തിൽ കഴിച്ചു കൂട്ടാമെന്ന് തീർച്ചയാക്കി. അവൻ അവിടെ ഏകനായി നിലത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവന് പേടിയായി. നിലത്തിരിക്കുന്നതിനേക്കാൾ കഴുക്കോലുകൾക്കിടയിൽ ഇരിക്കുവാനാണ് അവൻ ധൈര്യപ്പെട്ടത്. അങ്ങനെ അവൻ കഴുക്കോലുകൾക്കിടയിൽ നേരം വിളക്കുന്നതും കാത്തിരുന്നു. അർദ്ധരാത്രിയായതും പുറത്തൊരു കോലാഹലം കേട്ടു. അവൻ പേടിച്ചമ്പരന്നു പോയി. പെട്ടെന്ന് ഒരു കൂട്ടം പിശാചുക്കൾ വരവായി ആ ശാലയിലേക്ക് ഇരിച്ചു കയറി. അവർ അന്യോന്യം ഇങ്ങനെ സംസാരിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ എവിടെയായിരുന്നു? ഒരു കൂറ്റൻ കാളയുടെ വാലിൽ തൂങ്ങിക്കിടന്നു. ഒരു നല്ല കുട്ടിയെ കണ്ടെത്താൻ ഞാൻ ഇന്ന് എത്രയുണ്ടെന്നോ നടന്നു കൂട്ടിയത്. ഈയിടെയായി നല്ല കുട്ടികൾ വളരെ അപൂർവമായിരിക്കുന്നു. ഇന്ന് മുഴുവൻ ഞാൻ ഒരു ചീത്ത കുട്ടിയെ പരീക്ഷിക്കുകയായിരുന്നു. ഞാൻ ഒരു കിടങ്ങിൽ ചാടി ചാടി ചളിയിൽ പൊക്കിള വിടുകയായിരുന്നു. ഞാൻ ഒരു കൺമതിലിന്റെ വിള്ളലിൽ സുഖമായി കിടന്നുറങ്ങി. ഞാൻ ഭൂമിക്കടിയിൽ നൃത്തം ചെയ്തു. പിശാചുക്കൾ ഓരോരുത്തരും താങ്കളുടെ അന്നത്തെ പ്രവൃത്തിയെ പറ്റി പറയുകയാണ്. പെട്ടെന്ന് കാഴ്ചയിൽ അവരുടെ നേതാവെന്ന് തോന്നിക്കുന്ന ഒരാൾ സഗൗരവം പറഞ്ഞു, മതി, നമുക്കിനി ശാപ്പാടിന്റെ കാര്യം നോക്കാം. എന്താ? ഒരു പിശാച് തന്റെ അരപ്പട്ടയിൽ നിന്നും ഒരു ചുറ്റിക്ക് എടുത്ത് നിലത്ത് മുട്ടിക്കൊണ്ട് അയാൾ കൽപ്പിച്ചു, ടക് ടക് ഡുക് ഡുക്, ടക് ടക് ഡുക് ഡുക്, വന്നു ചേരൂ ചോറ്. എവിടെ നിന്നറിയില്ല, പെട്ടെന്ന് ഒരു വലിയ തളികയിൽ നിറയെ ചോറ് വന്നു. ടക് ടക് ഡുക് ഡുക്, ടക് ടക് ഡുക് ഡുക്, ഇനി മുന്തിരിച്ചാറ്. പെട്ടെന്ന് ശാലയുടെ മധ്യത്തിൽ ഒരു വലിയ ഭരണി നിറയെ മുന്തിരിച്ചാറ് പ്രത്യക്ഷപ്പെട്ടു. ഇതുപോലെ മാംസം, മുട്ട, കേക്ക്, പഴങ്ങൾ തുടങ്ങി ആവശ്യപ്പെട്ട എല്ലാം ലഭിച്ചു. കഴുക്കോലുകൾക്കിടയിൽ പതുങ്ങിയിരുന്ന ബാലൻ കടലാസ് ജാലകത്തിനടിയിലൂടെയുള്ള മങ്ങിയ വെളിച്ചത്തിൽ താഴെ നടക്കുന്ന ഈ മധുരോത്സവം കണ്ടു. അവനും വല്ലാതെ വിശപ്പുണ്ടായിരുന്നു. കീശയിൽ നിന്നും ഒരു അക്രോട്ടെടുത്ത് അവൻ വായിലിട്ട് കടിച്ചു പൊട്ടിച്ചു. ഈ ശബ്ദം കേട്ടതും രണ്ട് പിശാചുകൾ പേടിച്ച് അമ്പരുന്നു. അയ്യോ, ദാ മോന്തായം വീഴാൻ പോകുന്നു, നമുക്ക് പുറത്തേക്ക് ചാടാം. പേടിച്ചറണ്ട പിശാചുകൾ ശാലയിൽ നിന്നും പുറത്തേക്ക് ഓടിപ്പോയി. ഈ തക്കത്തിൽ കഴുക്കോലുകൾക്കിടയിൽ നിന്നും ബാലൻ താഴെത്തിറങ്ങി. പിശാചുക്കൾ അവിടെ ബാക്കി വെച്ചു പോയിരുന്ന ഭക്ഷണ സാധനങ്ങൾ വയറു നിറച്ചും തിന്നു. മാന്ത്രിക ചുറ്റിക കയ്യിലെടുത്ത് അതൊന്ന് പരീക്ഷിച്ചു നോക്കാൻ തീരുമാനിച്ചു. നിലത്ത് മുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ടക് ടക് ഡുക് ഡുക്, ടക് ടക് ഡുക് ഡുക്, എനിക്ക് നല്ല വസ്ത്രങ്ങൾ കൊണ്ടുതാ. പെട്ടെന്ന് അത് ആവശ്യപ്പെട്ട വസ്ത്രങ്ങൾ ലഭിച്ചു. വീണ്ടും നിലത്ത് മുട്ടിക്കൊണ്ട് പാദുകങ്ങളാണ് ആവശ്യപ്പെട്ടത്. അതും കിട്ടി. അപ്രതീക്ഷങ്ങളായ ഈ കാഴ്ചകൾ അവനെ പുളകം കൊള്ളിച്ചു. ഒരുപക്ഷെ ഇത് തന്നെ ആകണം ആ മാന്ത്രിക ചുറ്റിക, അവൻ ചിന്തിച്ചുപോയി. അതിനെപ്പറ്റി മുമ്പേ അവൻ കേട്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് ആരും അത് കണ്ടിട്ടുമില്ല. നേരം വെളുത്തതും ചുറ്റികയുമായി അവൻ വീട്ടിലേക്ക് കുതിച്ചു. കഴിഞ്ഞ രാത്രി മകൻ തിരിച്ചു വന്ന് കാണാത്തതിൽ അച്ഛനമ്മമാരും അയൽക്കാരും വ്യസനിച്ചിരിക്കുകയായിരുന്നു. അക്രോട്ടായെയും അമ്പലത്തെയും പിശാചുകളെയും മാന്ത്രിക ചുറ്റികയെയും പറ്റിയുള്ള അവന്റെ കഥ രോമാഞ്ചത്തോടെയാണ് അവർ കേട്ടത്. മുത്തശ്ശി കഥകളിലൂടെ പരിചിതമായ ആ അത്ഭുത ചുറ്റിക തങ്ങൾക്ക് ലഭിച്ചതിൽ മാതാപിതാക്കൾക്കുണ്ടായ സന്തോഷം പറയണ്ട. ഇനിമേൽ യാതൊരു അല്ലലും അറിയാതെ അവർക്ക് ജീവിക്കാം. അധികം താമസിയാതെ വലിയ ധനികരുമാകാമല്ലോ. അതേ ഗ്രാമത്തിൽ തന്നെ ദുർമോഹിയും സ്വാർത്ഥനുമായ മറ്റൊരു ബാലനുണ്ടായിരുന്നു. തന്റെ ചങ്ങാതി പെട്ടെന്ന് ധനികനായി തീർന്ന കഥ കേട്ട് അവൻ ചങ്ങാതിയെ സമീപിച്ചു. ഏതാനും നാളുകൾക്കുള്ളിൽ ഉണ്ടായ അത്ഭുതത്തിന്റെ പിന്നിലുള്ള രഹസ്യങ്ങൾ എന്താണെന്നറിയാമല്ലോ. അതെല്ലാം ചോദിച്ചു. നിഷ്കളങ്കനായ ആ ബാലൻ ഒന്നും ഒളിച്ചു വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞു. ആ സ്വാർത്ഥിയായ ബാലൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അവന് തന്റെ ജീവിതത്തിനിടയിൽ ഒരിക്കലെങ്കിലും അവനെ മലയിൽ പോയി വിറക് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. അവൻ അക്രോട്ട് മരത്തിനടുത്തും പോയിട്ടില്ല. ഒരു ദിവസം വളരെ വളരെ അന്വേഷിച്ച് നടന്ന് ഒടുവിൽ ആ അക്രോട്ട് മരത്തിനടുത്തെത്തി. വല്ലാതെ വിശന്നിരുന്നതിനാൽ ഏതാനും അക്രോട്ട് പൊട്ടിച്ചു തിന്നു. എന്നിട്ടേ അച്ഛനമ്മമാർക്കും ഏതാനും പൊട്ടിച്ച് കീശയിലിട്ടുള്ളൂ. പിന്നീട് നേരെ പോയത് അമ്പലത്തിലേക്കാണ്. അപ്പോഴും നല്ല വെളിച്ചമുണ്ടായിരുന്നു. ഇരുട്ടാകുന്നതിന് മുൻപ് വീട്ടിലെത്താൻ കഴിയുമെങ്കിലും അവൻ പോയില്ല. ഇരുട്ടാകുന്നതുവരെ അവൻ അവിടെ എങ്ങനെയെല്ലാമോ കഴിച്ചുകൂട്ടി. അധികം താമസിയാതെ കഴുക്കോലുകൾക്കിടയിൽ ഒളിച്ചിരിപ്പുമായി. അർദ്ധരാത്രി ആയതും പിശാചുകൾ വന്നു ചേർന്നു. തലേനാളത്തെ പോലെ തന്നെ ഒരു ചുറ്റിക നിലത്ത് മുട്ടിക്കൊണ്ട് തങ്ങളുടെ സദ്യയും തുടങ്ങി. പിശാചുകൾ മുന്തിരിച്ചാറിന്റെ ലഹരിയിൽ മുങ്ങുന്നതുവരെ കാത്തു നിൽക്കാതെ അക്ഷമനായ അവൻ ആ അക്രോട്ട് വായിലിട്ട് കടിച്ചു പൊട്ടിച്ചു. ഇത്തവണ അക്രോട്ട് കടിച്ചു പൊട്ടിക്കുമ്പോൾ ഉണ്ടായ ശബ്ദം കേട്ട് പിശാചുകൾ പേടിച്ചില്ല. അവർ ഒന്നായി മേളിലോട്ട് കണ്ണോടിച്ചുകൊണ്ട് ആർത്തു വിളിച്ചു. അവൻ അതാ അവിടെ വീണ്ടും പറ്റിക്കാൻ വന്നിരിക്കുകയാണ് മൂപ്പർ. വലിച്ചു താഴെയിടു. കഴക്കൂലുകൾക്കിടയിൽ നിന്നും അവനെ അവർ വലിച്ചു താഴെയിട്ടു. പിശാചുകൾ അവന് ചുറ്റുമിരുന്ന് വിചാരണ തുടങ്ങി. നമ്മൾ എന്താണ് ഈ പഹയനെ കാട്ടേണ്ടത്? പിശാചുകളുടെ തലവൻ ചോദിച്ചു. തൂക്കിലിടൂ, അവനെ തൂക്കിലിടൂ, മറ്റുള്ളവർ മുറിവിളി കൂട്ടി. അത് കുറെ കടന്നുപോയി. പോട്ടെ, ഒരു ചെറുക്കനല്ലേ, നമുക്ക് അവന്റെ നാക്ക് വലിച്ചു നീട്ടാം. നിങ്ങൾ എന്ത് പറയുന്നു? ഇതെല്ലാവർക്കും സ്വീകാര്യമായി. ഒരു പിശാച് അവന്റെ നാക്ക് പുറത്തേക്ക് വലിച്ചു ചുറ്റിക കൊണ്ട് നാവിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. ടുക് ടുക് ടക് ടക്, ടുക് ടുക് ടക് ടക്. ഈ നാക്ക് 100 അടി നീളത്തിൽ വലിച്ചു നീട്ടി പറഞ്ഞു തീർന്നതും നാവ് നീളാൻ തുടങ്ങി. 100 അടിയോളം നീണ്ടു. അപ്പോൾ പിശാചുകളുടെ എല്ലാവരും കൂടി അവനെ ശാലയിൽ നിന്നും ചവിട്ടി പുറത്താക്കി. നാവ് പുറത്തിട്ടുകൊണ്ട് വേദനയാലും ക്ഷീണത്താലും വലങ്ങെ അവൻ കാലിടറിയാണ് നടന്നത്. ഒടുവിൽ ഒരു നദീതീരത്തിലെത്തി ചേർന്നു. ആ നദിക്ക് പാലുമില്ലായിരുന്നു. ഇതിനിടയിൽ തന്റെ സ്വാർത്ഥത്തിൽ പശ്ചാത്താപിച്ചിരുന്ന അവൻ തന്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവരെ സേവിക്കാൻ ഉറച്ചിരുന്നു. അവൻ അവന്റെ നാക്ക് നദിക്ക് വിലങ്ങിനെ ആളുകൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു പാലം പോലെ നീട്ടിക്കിടപ്പായി. യാത്രക്കാർ അവൻ പടുത്ത പാലത്തിന്മേൽ കൂടി നന്ദി പൂർവ്വമാണ് കടന്നുപോയിരുന്നത്. പക്ഷെ അതിനിടയ്ക്കാണ് ഒരാൾ അബദ്ധത്തിൽ കത്തുന്ന പുകയില അവന്റെ വായിലിടാനിടയായത്. വേദന സഹിക്കാതെ അവൻ നദിയിലേക്ക് ചാടി. നമ്മുടെ മുമ്പത്തെ ആ നല്ല കുട്ടി ഇത് കേട്ട് ഓടി വന്നു. വളരെ വളരെ ബുദ്ധിമുട്ടിയാണ് അവൻ ചങ്ങാതിയെ കരയ്ക്ക് കയറ്റിയത്. തന്റെ ചുറ്റിക എടുത്ത് അവൻ ആ നീണ്ട നാവിൽ മുട്ടി. ടക് ടക് ടുക് ഡുക്, ടക് ടക് ടുക് ഡുക്, നാവ് ചുരുങ്ങട്ടെ. അവൻ കൽപ്പിച്ചതും നാവ് പൂർവസ്ഥിതിയിലായി. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു. പിന്നീട് ഒരിക്കലും സ്വാർത്ഥം നിറഞ്ഞ ഒരു കൃത്യവും അവൻ ചെയ്യാൻ ധൈര്യപ്പെട്ടില്ല. എങ്ങനെയുണ്ട് കൂട്ടുകാരെ ഇന്നത്തെ കഥ? അപ്പം നമ്മൾ ഒരിക്കലും സ്വാർത്ഥ മോഹികളാവാനായിട്ട് പാടില്ല. നമ്മൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉണ്ട്, അത് നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ സ്വാർത്ഥരായാൽ നമുക്ക് ഒരിക്കലും നല്ല നിലയിൽ എത്താനായിട്ട് സാധിക്കുകയില്ല. അതാണ് ഇന്നത്തെ കഥയുടെ ഒരു മോറൽ എന്ന് പറയുന്നത്. ഇന്നത്തെ കഥ ഒരു കൊറിയൻ നാടോടി കഥയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാ നാടുകളിലും അവരുടേതായിട്ടുള്ള കുറേ നാടോടി കഥകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നാടോടി കഥകളും ഒക്കെയായിട്ട് ഇനിയും അടുത്ത പ്രാവശ്യം നമുക്ക് വീണ്ടും കേൾക്കാം, ആസ്വദിക്കാം കഥയും കാര്യവും എന്ന പോഡ്കാസ്റ്റിലൂടെ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.